find among preachers towards us. One, those who are seeking yours and those who are seeking you.
ഒരു കൂട്ടർ നിങ്ങൾക്കുള്ളതിനെയും മറ്റൊരു കൂട്ടർ നിങ്ങളെയും അന്വേഷിക്കുന്നു.
And Paul was not ashamed to compare himself with others and say that I am different from them.
പൗലോസ് ഒരു കാലത്തും തന്നെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നതിൽ താൻ ഒരിക്കലും ലജ്ജിതനായിരുന്നില്ല. താൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുന്നതിൽ താൻ വളരെ മുൻപന്തി കാണിച്ചു.
He did not have those false ideas of wrong ideas of humility.
അദ്ദേഹത്തിന് ഒരു കാലത്തും താഴ്മയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നില്ല.
So many believers are so keen to get a reputation for humility before others that they will not say such things.
അനേക വിശ്വാസികളെ തങ്ങളെക്കുറിച്ച് തന്നെ നല്ലൊരു നിലവാരം ഉളവാക്കേണ്ടതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ
സംസാരിക്കാറുണ്ട്.
അങ്ങനെ മറ്റ് ആൾക്കാർ അവരെ താഴ്മയുള്ള ഒരു കൂട്ടമായി
കാണും.
ഞാൻ ചെറുപ്പക്കാരായ നിങ്ങളോട് ഒരു ചെറിയ ഉപദേശം നൽകുവാനായിട്ട്
ആഗ്രഹിക്കും.
നിങ്ങൾ വാസ്തവമായിട്ട് കർത്താവിനെ
പിൻഗമിക്കാൻ
ദൈവത്തിന്റെ ഹിതം നിങ്ങൾ നിറവേറുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
Don't try to get a reputation for humility.
നിങ്ങൾ താഴ്മയെക്കുറിച്ചുള്ള ഒരു മറ്റുള്ളവരുടെ ഒരു മാനം തകരൽ നിങ്ങളുടെ ജീവിതത്തിൽ.
There is only one proof that you are a humble person.
നിങ്ങൾ താഴ്മയുള്ളവരാണെന്ന് ഉള്ളതിന് ഒരേ ഒരു പ്രൂഫ് മാത്രമേ ഉള്ളൂ.
That in your private life you get total victory over sin.
നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ പാപത്തിന്മേൽ പൂർണ്ണ ജയം കൈവരിക്കുന്നവരായി തീരുക.
Because you cannot overcome sin without grace.
നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ കൃപയില്ലാതെ കഴിയില്ല.
And God gives his grace to the humble.
താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു.
If you cannot overcome sin in your thoughts and in your tongue, all your talk about humility is a lot of rubbish.
നിങ്ങളുടെ ചിന്താ ജീവിതത്തിലും നിങ്ങളുടെ നാവിന്മേലും നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയമില്ലെങ്കിൽ നിങ്ങൾ താഴ്മയെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചവിട്ടുകൊട്ടയിടുവാൻ
പോകുന്നു. God is giving you light over sin and giving you victory over it. It doesn't matter if the whole world thinks you are proud.
ദൈവം നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ലോകം എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും തന്നെ ഭാരപ്പെടേണ്ടതായിട്ടില്ല.
Seek to live before God's face alone.
ദൈവത്തിന്റെ മുഖത്തിന്റെ മുഖപ്രകാശത്തിൽ തന്നെ ജീവിക്കുവാനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കും.
Too many Christians are concerned what will other people think about me.
അനേക ക്രിസ്ത്യാനികളും അവരെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഭാരമുള്ളവരാണ്.
So when we live before God's face, we need to ask ourselves a question.
നാം ദൈവത്തിന് മുമ്പാകെ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്.
I find among Christians there are two attitudes we can have towards the Lord.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണാൻ കഴിയും.
We got to be very honest with ourselves in this matter.
നാം നമ്മെക്കുറിച്ച് ഈ കാര്യത്തിൽ സത്യസന്ധതയുള്ളവരായി തീരണം.
Our attitude towards the Lord can be, what is the minimum I have to do in order to be accepted by him?
കർത്താവിനാൽ അംഗീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ കർത്താവിന്റെ നാമത്തിനായിട്ട് എന്ത് ഏറ്റവും കുറഞ്ഞത് ചെയ്യുവാനായിട്ട്
കഴിയും. Many Christians like that.
ക്രിസ്ത്യാനികളിൽ ധാരാളം പേരും
അങ്ങനെ.
ഞാൻ എന്ത് ഏറ്റവും കുറച്ച് കർത്താവിന് വേണ്ടി
ചെയ്യുവാനായിട്ട്,
എന്റെ ജീവിതത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഭാഗം ഞാൻ കർത്താവിന്,
എന്റെ
സമയങ്ങൾ,
all my plans for the future, etc., etc.,
etc.
Then there are other Christians who say, what is the maximum I can give to the Lord in the one life I have?
എന്നാൽ മറ്റൊരു കൂട്ടം ക്രിസ്ത്യാനികൾ ഇത്തരത്തിലാണ് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ജീവിതം കൊണ്ട് എത്രയും അധികം കർത്താവിനായിട്ട് ചെലവിടുവാനായിട്ട് കഴിയും.
സോ വെൻ യു ഹേർഡ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദാറ്റ് വിഡോ ഹു കേം വിത്ത് ടു കോയിൻസ്.
നാം ഇപ്പോൾ രണ്ട് കാശിട്ട വിധവയെ കുറിച്ച് ഇപ്പോൾ കേട്ടു.
What do you think her attitude was?
എന്തായിരുന്നു ആ സ്ത്രീയുടെ?
You think her attitude was, what is the minimum I have to give to God today, or what is the maximum I can give?
ഓ, അവളുടെ സ്വഭാവം, ഞാൻ എത്രയും കുറച്ച് കർത്താവിനായി കൊടുക്കുവോ അതോ മാക്സിമം ആകും. ഏറ്റവും അധികം ഭാഗമായി
when people I've had questions in question time like this
question answer session la inginulla chodyangal undayittunde
if we tithe our income to God
then in varumanathinte dashamsham prathavanayi kodutha
should we count the tithe after paying income tax or before paying income tax
ഇൻകം ടാക്സ് കൊടുത്തതിന് ശേഷമാണോ കർത്താവിനായിട്ട് 10% ദശാംശം കൊടുക്കേണ്ടത് അതോ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് മുമ്പാണോ?
ഗുഡ് ക്വസ്റ്റ്യൻ.
ഓ, നല്ലൊരു ചോദ്യമാണ്.
യു കാൻ ആസ്ക് യുവർസെൽഫ് വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? ഇസ് ഇറ്റ് ആർ യു തിങ്കിങ് ഓഫ് ദ മിനിമം യു ഹാവ് ടു ഗിവ് ഓർ ദ മാക്സിമം യു ഹാവ് ടു ഗിവ്?
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ മാനസിക നിലവാരം എന്താണ്? എത്രയും അധികമായിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കുകയോ അതോ എത്രയും മിനിമം ആയിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കുകയോ?
ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് റിവീൽ വാട്ട് അവർ റിയൽ കണ്ടീഷൻ ഈസ്.
നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ നിലവാരം ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങളാണ്, വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ.
There is a level of Christian life described in the New Testament that very few Christians live at.
പുതിയ നിയമത്തിൽ കാണുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരം പുലർത്തുന്നവർ വളരെ ചുരുക്കം പേരാണ്.
And the reason is, it's not just unbelief.
അതിന് കാരണം അവിശ്വാസം എന്നുള്ളതല്ല.
That is part of the reason they don't believe that such a life is possible.
ഒരു പക്ഷെങ്കിൽ അത് ആ കാര്യത്തിന്റെ ഒരു ഭാഗമായിരിക്കും, കാരണം അവര് അങ്ങനെ ഒരു ജീവിതം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നില്ല.
But more than that, it is because of this attitude of what is the minimum I have to do to please God.
അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഹൃദയത്തിന്റെ നിലവാരം എങ്ങനെയാണ്, ഞാൻ എത്രയും കുറച്ച് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും.
If that is your attitude, I can tell you right now, you will not experience the promises which are written in the New Testament.
നിങ്ങളുടെ മാനസിക സ്വഭാവം, നിങ്ങളുടെ മാനസിക നിലവാരം അത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനായിട്ട്, പുതിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയില്ല.
When I once many years ago began to seek God as to why so many things in this written in scripture I was not experiencing in my life.
ഞാന് അനേക നാളുകൾക്ക് മുമ്പ് എന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ ഞാൻ ദൈവത്തിനുള്ള പല വാഗ്ദത്തങ്ങളും അനുഭവമാക്കിയിരുന്നില്ല.
Now I sought the Lord about it. Why is that?
ഞാൻ കർത്താവിനെ ആ കാര്യത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ജീവിതം സാധ്യമല്ല?
I used to read about the tremendous things that the Lord said to these disciples.
യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അത്ഭുതകരമായ കാര്യങ്ങളെ ഞാൻ വായിക്കാറുണ്ട്.
You ask anything in my name, I'll do it for you.
ഓ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ഞാൻ കർത്താവ് അവർക്ക് അത്രമാത്രം അധികാരങ്ങളെ കൊടുത്തിരുന്നു. പിശാചിന്റെ സകല അധികാരത്തിന്മേലും കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു.
What the Lord revealed to me was, this was the answer.
കർത്താവ് ഇപ്രകാരം എനിക്ക് വെളിപ്പെടുത്തി തന്നു.
That those promises were given to those who had forsaken everything to follow him.
ഓ, ആ വാഗ്ദത്തങ്ങളെ യേശു ക്രിസ്തു നൽകിയത് എല്ലാം ത്യജിച്ച് തന്നെ പിൻഗമിക്കുന്നവർക്കാണ്.
ഐ മീൻ, Peter, James and John probably had ambitions to make a lot of money with their fishing business, but they gave it all up.
പത്രോസും യാക്കോബും യോഹന്നാനുമൊക്കെ അവർക്ക് വലിയ ഫിഷിംഗ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അവരതെല്ലാം കർത്താവ് നിമിത്തം വെച്ച് കളഞ്ഞു.
Their ambitions for the future, they gave up.
അവരുടെ ജീവിതത്തിന്റെ ഭാവി പരിപാടികളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ അവർ കർത്താവ് നിമിത്തം വെച്ച് കളഞ്ഞു.
But today, we have a whole lot of Christians who got many, many private ambitions trying to claim these promises which were given to another category of people.
എന്നാൽ ഇന്ന് അനേക ക്രിസ്ത്യാനികളും അവരുടെ പ്രൈവറ്റ് ജീവിതത്തിൽ വിവിധ തരത്തിലുള്ളതായ ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ട് ഈ വിധത്തിലുള്ള വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യുന്നു.
We used to sing a chorus in one of the assemblies I was in that every promise in the book is mine.
ഒരു അസംബ്ലിയിൽ ഇങ്ങനെ ഒരു കോറസ് പാടുന്നു കേട്ടു, ഈ പുസ്തകത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും എനിക്കായിട്ടുള്ളതാണ്.
Isn't that easy to sing that? Every promise in the book is mine.
ഓ, അത് വളരെ പാടുവാനായിട്ട് വളരെ ആയാസമുള്ള ഒരു കാര്യമാണ്.
But I've discovered through the years, it's not mine.
എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കി, ഇത് എല്ലാം എനിക്കുള്ളതല്ല.
Unless my attitude is, what is the maximum I can do for the Lord and give for the Lord.
ഞാൻ എന്റെ സ്വഭാവം എത്രയും മാക്സിമം ഞാൻ കർത്താവിനായിട്ട് കൊടുക്കാൻ കഴിയും എന്നുള്ള ആ നിലവാരം വരുന്നിടം വരെ ഇത് എനിക്ക് സ്വന്തമല്ല.
If your attitude is, what is the minimum I have to do to go to heaven?
എന്റെ സ്വഭാവം ഏറ്റവും കുറച്ച് കർത്താവിനായി നൽകിക്കൊണ്ട് എങ്ങനെ എനിക്ക് സ്വർഗരാജ്യം കൈപ്പറ്റാൻ കഴിയും?
What is the minimum number of meetings I have to go to? What is the minimum number of things I have to do in order to be a good Christian?
എത്രയും ഞാനൊരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കേണ്ടതിന് എത്രയും കുറഞ്ഞ നമ്പർ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുകയും എത്രയും കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ കർത്താവിനായി ചെയ്യുകയും ചെയ്യുക.
I want to tell you, every promise in the book is not yours.
അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്കുള്ളതല്ല.
That's the answer I got.
അത്തരത്തിലുള്ളതായ ഒരു ഉത്തരമാണ് എനിക്ക് ലഭിച്ചത്.
Every promise in the book can be yours when you have the same attitude that these apostles had when the Lord called them.
അപ്പോസ്തലന്മാരെ കർത്താവായി യേശു വിളിച്ച സമയത്ത് അവരിൽ ഉണ്ടായിരുന്ന അതേ സ്വഭാവം നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ ഈ പുസ്തകത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്കുള്ളതാണ്.
In the Old Testament, one of the great stories is of Abraham offering up Isaac.
പഴയ നിയമത്തിലെ ഒരു അത്ഭുതകരമായ ഒരു കഥാപാത്രം അബ്രഹാമാണ് താൻ തന്റെ സ്വന്തം മകനായ ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കുന്നത്.
It's the first time in the Bible the word worship occurs.
ഇവിടെയാണ് ഒന്നാമതായത് വേദപുസ്തകത്തിൽ ആരാധന എന്നുള്ള പദം കാണുന്നത്.
Now I have discovered that the vast majority of Christians do not know what worship is.
ഞാൻ പല നാളുകളായി ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, അനേക ക്രിസ്ത്യാനികളും ആരാധന എന്നാൽ എന്താണെന്ന് അവർക്കറിയില്ല.
They talk about worship meetings, praise and worship.
അവര് സ്തുതിയും ആരാധനയും എന്ന മീറ്റിംഗ് എന്ന പേര് പറയാറുണ്ട്.
Sometimes, you know, certain phrases can become so familiar to us that we use it without even thinking what it means.
നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാകാതെ പല വാക്കുകളും നാം പ്രായോഗികമായിട്ട് പറഞ്ഞു പോകാറുണ്ട്.
There are many, many lines and many songs which are not according to God's word.
അനേക പാട്ടുകളിലെ അനേക പദങ്ങളും വരികളും ദൈവത്തിന്റെ വചനപ്രകാരമല്ല.
I'm very careful about that because I believe the Bible is the word of God and I've got to take it seriously.
ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവനാണ്. കാരണം ദൈവത്തിന്റെ വേദപുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So I try to understand what does worship really mean in scripture.
അതുകൊണ്ട് ആരാധന എന്നാൽ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചു.
I know what thanksgiving is.
എനിക്കറിയാം എന്താണ് നന്ദി പറയുക എന്നുള്ളത്. ദൈവത്തിന് സ്തുതി പറയുക എന്നുള്ളത്.
These are three steps. Thanksgiving.
ഇത് മൂന്ന് സ്റ്റെപ്പുകളാണ്. ഒന്നാമത് ദൈവത്തിന് നന്ദി പറയുക,
പ്രേസ്,
സ്തുതിക്കുക,
ആൻഡ് വർഷിപ്പ്.
അതിനപ്പുറമായിട്ട് ആരാധിക്കുക.
ആൻഡ് വാട്ട് ഹാപ്പൻസ് ഓൺ സൺഡേ മോർണിംഗ്സ് ഇൻ മോസ്റ്റ് ചർച്ചസ് is not worship at all. It is thanksgiving and praise.
ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ സഭകളിൽ സംഭവിക്കുന്നത് ആരാധനയല്ല, ദൈവത്തിന് നന്ദി പറയുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക.
When I thank the Lord, I'm thanking him for what he's done for me.
ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവൻ എനിക്ക് ചെയ്ത സകല കാര്യങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
If you develop one habit in life,
നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും.
That is to pay attention to the words that we are singing.
നാം പാട്ട് പാടുമ്പോൾ ആ വാക്കുകളെ നാം ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം നാം വളർത്തിയെടുക്കണം.
I developed that. I say, Lord, I know you're not so interested in the tune. You're interested in the words I'm saying.
ഞാൻ ആ കാര്യം എന്റെ ജീവിതത്തിൽ കാലങ്ങളായിട്ട് വളർത്തിയെടുത്തു. കാരണം ദൈവം എന്റെ ട്യൂണിലല്ല, എന്റെ വാക്കുകളാണ് ഇഷ്ടപ്പെടുന്നത്.
Do you know that God's not bothered about whether you're singing in the right tune or not?
ഈ ഒരു കാലത്തും നാം ശരിയായ ട്യൂണിൽ പാടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അതിനെ ശ്രദ്ധിക്കുന്നില്ല.
He is concerned about whether you mean what you say.
എന്നാൽ അതിലുപരിയായിട്ട് നാം പാടുന്ന പാട്ട് നാം വാസ്തവത്തിൽ അർത്ഥമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം.
Please develop this habit when you sing songs to follow the words very carefully.
അതുകൊണ്ട് നാം പാട്ട് പാടുമ്പോൾ നാം പാടുന്ന വാക്കുകൾ എന്താണെന്നുള്ളത് ശ്രദ്ധ ചെലുത്തുക.
How many of you would go and sign a court document without reading it properly?
നമ്മൾ എത്ര പേര് കോർട്ടിൽ പോയിട്ട് ഒരു ഡോക്യുമെന്റ് വായിക്കാതെ സൈൻ ചെയ്യും?
You know, when we are saying something to God, it's more serious than signing a court document.
എന്നാൽ നാം ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ കോർട്ടിൽ പോയിട്ട് ഒരു പേപ്പർ സൈൻ ചെയ്യുന്നതിനേക്കാട്ടിലും ഉപരിയായി ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്.
Absolutely shallow level that many Christians live who sing without thinking of what they are singing.
അവര് പാടുന്നത് എന്താണെന്ന് ചിന്തിച്ചു പാടാത്തതുകൊണ്ട് പലരുടെയും കൃഷി ജീവിതം വളരെ താഴ്ന്ന നിലവാരത്തിൽ തന്നെയാണ്.
ഇൻ സിംഗിംഗ് വി താങ്ക് ദി ലോർഡ് ഫോർ വാട്ട് ഹീസ് ഡൺ ഫോർ അസ്
പാട്ട് പാടുമ്പോൾ ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നന്ദി പറയുന്നു.
പ്രേസ് ഹിം ഫോർ ഹു ഹി ഈസ് ഈവൻ ഇഫ് ഹി ഡിഡ് നതിങ് ഫോർ അസ് വി പ്രേസ് ഹിം ഫോർ ഹു ഹി ഈസ്
നാം ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ ആരാകുന്നു എന്നുള്ളതിനെ അവന് നമ്മുടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിലും അവൻ ആരാകുന്നു.
വർഷിപ്പ് ഇസ് ദാറ്റ് ഹയസ്റ്റ് സ്റ്റെപ്പ്.
ആരാധന എന്നുള്ളത് അതിൽ ഏറ്റവും മേലായിട്ടുള്ള ഒരു പടിയാണ്.
ത്രീ പാർട്സ് ഓഫ് ദ ടാബർനാക്കിൾ ഇൻ ദി മോസ്റ്റ് ഹോളി പ്ലേസ് ദാറ്റ്സ് വർഷിപ്പ്.
സമാഗമ കൂടാരത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ പോലെയാണത്.
ആൻഡ് വർഷിപ്പ് ഇസ് ഇൻ ദി ഹയസ്റ്റ്.
ആരാധനയാണ് അതിൽ ഏറ്റവും ഉയർന്നതായ കാര്യം.
ദി വർഷിപ്പ് ഗോഡ് ഈസ് ടു സേ is to this is the first place in the Bible where worship comes in Genesis 22.
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് ആരാധന എന്ന പദം ആദ്യമായിട്ട് നാം കാണുന്നത്.
It is giving everything to him.
അത് നാം എല്ലാം തന്നെ ദൈവത്തിനായിട്ട് അർപ്പിച്ചു കൊടുക്കും.
And one of the things I have discovered about worship is it's very difficult to do it in public.
ഞാൻ എന്റെ പ്രത്യേക ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം പബ്ലിക് ആയിട്ട് പരസ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഉള്ളതെല്ലാം ദൈവത്തിനായിട്ട് അർപ്പിക്കാൻ കഴിയുന്നില്ല.
No, to do it in public is difficult.
അത് പരസ്യമായി ചെയ്യുന്നത് വളരെ പ്രയാസമുള്ള
കാര്യമാണ്. Real worship is something you have to do alone before God.
ആരാധന എന്നുള്ളത് അർപ്പിക്കുക എന്നുള്ളത് നാം വ്യക്തിപരമായിട്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന് മുമ്പാകെ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
Abraham, when he offered Isaac, he told his servants all to stay at the foot of the mountain and he went alone.
അതുകൊണ്ടാണ് അബ്രഹാം തന്റെ യാഗമായ ഇസ്ഹാക്കിനെ അർപ്പിക്കുമ്പോൾ തന്റെ ദാസന്മാരെ എല്ലാം അവിടെ നിർത്തിയിട്ട് അവരെ തനിയെ
മലയിലേക്ക്. He was saying to God, You are more precious to me than everything on this earth.
അവൻ ദൈവത്തോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ ഭൂമിയിൽ നീ മാത്രമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റെല്ലാ കാര്യത്തെക്കാളും ഉപരിയായി.
God, I have not come here to give you what is the minimum, but what is the maximum I can give in my life.
അവൻ ദൈവത്തോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും കുറച്ച് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് കരുതിയല്ല, എന്നാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികമായത് ജീവൻ.
That is the meaning of that sacrifice on Mount Moriah.
മോരിയ മലയിൽ നടന്ന ആ യാഗത്തിന്റെ അർത്ഥം അതാണ്.
And what did he call that?
അവൻ അതിനെ എന്താണ് വിളിച്ചത്?
He says in Genesis in 22, he told the servants in verse 5 that I will go up and worship and come back to you.
അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ അതിനെ വിളിച്ചത് ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം.
If you want to understand what worship is,
വാസ്തവത്തിൽ നാം ആരാധന എന്താണെന്ന്,
you want to worship God, you got to learn it here.
ആരാധന എന്താണെന്നും നാം വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് നാം ഈ കാര്യം പഠിക്കേണ്ടതായിരുന്നു.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
Jesus said to the Samaritan woman, the Father is seeking for those who will worship him.
യേശു ക്രിസ്തു ശമര്യ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, ആരാധകരെ പിതാവായ ദൈവം അന്വേഷിക്കുന്നു.
When I read that,
ഞാൻ അത് വായിച്ചപ്പോൾ,
I thought of the Father looking all over the earth for people who will worship him.
ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും ആരാധകരെയാണ് ദൈവം, പിതാവായ ദൈവം.
All over the earth,
ഭൂമിയിലെങ്ങും
He is looking for those who will worship him.
പിതാവായ ദൈവം അന്വേഷിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരെയാണ്.
That means he is looking for those who will do what Abraham did.
അതിന്റെ അർത്ഥം അബ്രഹാം എന്താണ് ചെയ്തത്, അതേ കാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
As I said, you don't have to give up your job.
ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ രാജിവെക്കേണ്ടതായിട്ടില്ല.
But you have to give up your ambitions.
എന്നാൽ നിങ്ങളുടെ ആശകളെയും ഭാവി ആഗ്രഹങ്ങളെയും നിങ്ങൾ വെച്ചു കൊടുക്കേണ്ടതായിട്ട്.
Give up your plans.
നിങ്ങളുടെ പദ്ധതികളെയെല്ലാം നിങ്ങൾ വെച്ചു കൊടുക്കേണ്ടതായിട്ട്.
You have to lay everything at his feet if you want to worship.
വാസ്തവമായിട്ട് അവനെ ആരാധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളെയും അവന്റെ പാദപീഠത്തിൽ വെച്ചു
കൊടുക്കേണ്ടതായി.
അത് നാം മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ കഴിയും.
Alone with God and really search your heart and see whether you're a worshipper or not.
ഓ നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവത്തിന് മുൻപാകെ തനിയെ നിന്നുകൊണ്ട് നാം വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനാണോ എന്ന് നാം ശോധന ചെയ്യണം.
Then we think of the other word that Jesus spoke to Satan.
അതിനാ മറുഭാഗത്ത് യേശു സാത്താനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു.
You shall worship God and then serve him.
അവിടെ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും അവനെ സെർവ് ചെയ്യുകയും ചെയ്യുക.
You know the reason why there's so much of shallow, empty service for God in the world today?
എന്തുകൊണ്ടാണ് ഇന്ന് വളരെ മ്ലാനതയുള്ള ദൈവിക സ്തുതി സ്തോത്രങ്ങൾ
സർവീസ്
ദൈവത്തിന് വേണ്ടിയുള്ളതായ സർവീസുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്നത്?
ബിക്കോസ് they are not worshiping.
കാരണം അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല.
They are trying to serve without worshiping.
കാരണം അവർ ദൈവത്തിന് വേല ചെയ്യുന്നത് അവനെ ആരാധിക്കാതെയാണ്.
Jesus said you must worship then you must serve.
യേശു പറഞ്ഞു, നീ ദൈവത്തെ ആരാധിക്കുകയും പിന്നെ അവനെ നമസ്കരിക്കുകയും.
So I want to encourage you to consider seriously what Abraham did.
അതുകൊണ്ട് അബ്രഹാം എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം
ചിന്തിക്കുവാനാണ്.
ഞാൻ ആരാധനയെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ
ഐ കെയിം ടു ദിസ് വേഴ്സ് ഇൻ സാം 73:25
വാക്യം.
I have found personally this to be one of the finest verses that describe what worshiping God is.
ഓ ദൈവാരാധനയെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വാക്യം ഇതാണെന്ന് ഞാൻ കരുതുന്നു.
If you can say this to God from your heart,
ഇത് നാം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ പറയുവാൻ കഴിയുമെങ്കിൽ,
you can be sure you're a worshipper.
നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആരാധന അനക്കാരനാണെന്ന് പറയുവാൻ കഴിയും.
When you worship like this, your service will be fantastically fruitful.
നിങ്ങൾ ഇത്തരത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനാണെങ്കിൽ നിങ്ങൾ അവർക്ക് അവന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ
അനുഗ്രഹീതമായി
ഏറ്റവും അല്പമായിട്ട് അപ്പോൾ ചെയ്യുമ്പോൾ ദൈവം അതിനെ ഏറ്റവും അധികമായിട്ട് അനുഗ്രഹിക്കും.
What is this saying here?
എന്താണ് ഇവിടെ ആസാഫ് പറയുന്നത്?
Whom have I in heaven but thee?
സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ?
But you, only you.
നീ മാത്രം.
That means I'm not particularly interested in the streets of gold.
എന്നാൽ എന്റെ അർത്ഥം ഇങ്ങനെയാണ്, സ്വർഗത്തിലുള്ള സ്വർണ തിരുവീഥികളെ കുറിച്ച് ഞാൻ വളരെ
താല്പര്യവാനല്ല.
എത്ര വലിയൊരു കൊട്ടാരമാണ് ദൈവം എനിക്ക് വേണ്ടി തയ്യാറെടുപ്പിച്ചിരിക്കുന്നത്
എന്നുള്ളതിലും അല്ല.
എത്ര തരത്തിലുള്ള ഒരു കിരീടമാണ് എനിക്ക് കിട്ടുവാൻ പോകുന്നത്.
എന്റെ
മറ്റു ചിലർ പറയുന്ന പോലെ എന്റെ സകല ദുഃഖങ്ങളും മാറിപ്പോകും.
So many people have hurt me, but the Lord will wipe away all my tears.
Naam ingine kaanunu ende kannil ninnu kannane ellam deivam thodachu kalayum.
That's not what I'm thinking of when I go to heaven.
Naan swargathil chellumbol ee kaaryangale kurichalla njan prathamikamayi chindikkuvan povunnathu.
You know, when I hear believers saying this person has harmed me and that person has harmed me,
ചിലരെ എന്നെ ഇനാരനെ എന്നെ മോശമായിട്ട് അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തി എന്നെ എനിക്ക് ഹാം ചെയ്തു എന്ന് പറയുമ്പോൾ,
these are all people who don't believe that all things work together for good to those who love God.
അങ്ങനെയുള്ളവർ എല്ലാം നമ്മുടെ നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല.
How can I say that somebody has done harm to me if I love God with all my heart?
എനിക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാൻ യഥാർത്ഥമായിട്ട് എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ദോഷം ചെയ്തു എന്ന് എനിക്ക്
പറയാൻ കഴിയും.
ഒരു പക്ഷെങ്കിൽ ചിലര് എനിക്ക് ദോഷം ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചേക്കാം.
ബട്ട് റോമൻസ് സേ ബിക്കോസ് റോമൻസ് സേ 28 ഇറ്റ് വർക്സ് ഫ്രം മൈ ഗുഡ്.
എന്നാൽ റോമലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാം എന്റെ നന്മയ്ക്കായിട്ട് കൂടി ആദരിക്കുന്നു.
ഡു യു ബിലീവ് ദാ?
നമസ്തമാട്ടത് വിശ്വസിക്കുന്നു. ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ആ കാര്യത്തെ വിശ്വസിക്കുന്നു.
ഐ ബിലീവ് ഇറ്റ് സോ തോറലി ദാറ്റ് ഐ കാൻ സേ ബിഫോർ ഗോഡ് that nobody has done any harm to me in 67 years.
എനിക്കെ ദൈവം ബാഗ വളരെ സത്യസന്ധതയോടെ കൂടി പറയാൻ കഴിയും, കഴിഞ്ഞ 67 കൊല്ലമായിട്ട് എനിക്ക് ആരും തന്നെ ദോഷം ചെയ്തിട്ടില്ല.
People have been doing good to me all the time. All around me people are doing good to me.
എനിക്ക് ചുറ്റും അനേകർ എനിക്ക് നന്മ മാത്രമാണ് ചെയ്തത്.
Don't you think I'm a very happy person? So many people doing good to me.
നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഞാൻ ഏറ്റവും വളരെ സന്തുഷ്ടനായ മനുഷ്യനാണ്, കാരണം എല്ലാവരും എനിക്ക് നന്മ മാത്രമാണ് ചെയ്യുന്നത്.
They didn't all try to do good.
എന്നാൽ എല്ലാവരും നന്മ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചവരല്ല.
ട്രൈ ടു ഡു ഹാം ബട്ട് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ ഗുഡ്.
എല്ലാവരും തന്നെ ദോഷം ചെയ്യുവാനാണ് പരിശ്രമിച്ചത്, എന്നാൽ അത് ദൈവം എനിക്ക് ഗുണത്തിനായി തീർത്തു.
ബട്ട് ഇറ്റ്സ് നോട്ട് ഫോർ എവരിബഡി.
എന്നാൽ ആ വാഗ്ദത്തം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല.
ഇറ്റ്സ് ഫോർ ദോസ് ഹു ലവ് ഗോഡ് വിത്ത് ഓൾ ദെയർ ഹാർട്ട്.
അത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്.
ഇറ്റ്സ് ലൈക്ക് അബ്രഹാം, ദോസ് ഹു ഗിവൻ എവരിതിങ് അപ് ടു ഗോഡ്.
അത് അബ്രഹാമിനെ പോലെയുള്ളവർ.
Those who are worshippers,
അബ്രഹാമിനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നവർ,
ഐ ഹാവ് നോ അംബിഷൻ ഓർ പ്ലാൻ ഇൻ മൈ ലൈഫ് ഔട്ട്സൈഡ് യുവർ വിൽ.
ദൈവത്തോട് ദൈവമേ എനിക്ക് നിന്റെ ഇഷ്ടത്തിനപ്പുറമായിട്ട് ഈ ഭൂമിയിൽ യാതൊരു ആശകളും ആഗ്രഹങ്ങളും ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ്.
Lord, when I get to heaven, I want you. I don't want anything else.
ഞാൻ സ്വർഗ്ഗത്തിൽ എത്തുമ്പോൾ എനിക്ക് മറ്റൊന്നുമല്ല, നിന്നെ മാത്രമാണ് എനിക്ക് ആവശ്യം.
And verse 25, here on earth, I don't desire anything but you.
25-ാം വാക്യത്തിൽ ആസാഫ് എങ്ങനെ പറയുന്നു, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല.
I think there are very, very few believers like that.
ഞാൻ കരുതുന്നു അവിടെവിടങ്ങളായിട്ട് വളരെ വിരലെ എണ്ണുവാൻ കഴിയുന്ന ചുരുക്കം വിശ്വാസികൾ മാത്രമേ അങ്ങനെയുള്ളൂ.
These are the believers who have a spirit of triumph and victory about them all the time.
ഈ തരത്തിലുള്ള വിശ്വാസികളാണ് എപ്പോഴും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജയകരമായിട്ടുള്ള ഒരാത്മാവുള്ളവർ.
Who are never discouraged.
അവർ ഒരിക്കലും നിരാശ അനുഭവത്തിലല്ല.
Who don't go dry and withered up part of the time.
അവർ ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഉണങ്ങി വരണ്ട അനുഭവത്തിലല്ല.
Never.
അവർ ഒരു കാലത്തും തന്നെ.
Somebody asked me this question the other day.
ആരോ എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു.
You have any dry times in your life?
ഓ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ഹൃദയത്തിൽ ഒരു ഉണങ്ങിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
Years ago when I was half-hearted, yes.
Yes, ഞാനിങ്ങനെ പറഞ്ഞു, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പകുതി ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ച
സമയത്ത്.
എന്നാൽ ഞാനൊരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ, സെർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മാറി.
We are supposed to walk as Jesus walked.
കാരണം ഞാൻ നമ്മ ഓരോരുത്തരും യേശു ഭൂമിയിൽ സഞ്ചരിച്ചതുപോലെ നടക്കുവാനുള്ളവരാണ്.
If you believe that Jesus came to earth in a flesh like yours, then you believe that you can walk as he walked.
നിങ്ങൾ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ഈ ഭൂമിയിലേക്ക് നമുക്കുള്ള ഒരു ജഡത്തോടുകൂടിയാണ് ഈ ഭൂമിയിൽ വന്നതും അവൻ ജയകരമായിട്ട് ഇവിടെ ജീവിച്ചു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ നമുക്കും അത്
സാധ്യമാണ്.
നിങ്ങൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ എപ്രകാരം സ്നേഹിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളെയും
സ്നേഹിക്കുന്നുവെന്നുള്ള
യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം എപ്രകാരം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തുവോ അപ്രകാരം നിങ്ങളെയും അഭിഷേകം ചെയ്യുമെന്നുള്ള
can walk as he walked.
Yesu sanjarichathupole Yesu nadanthupole ningalku nadakkuvan kazhiyum.
You know, Jesus said these words.
Yesu ee karyangale paranja
these words we read here.
Ee paranja karyam nam ippol vaayicha karyam Yesu thanne
paranjathu. That is his attitude.
Adayirunnu Yesuvinte manasika
nal. John chapter 17.
Yohannana suvishesham 7 adhyayam.
There was a 17. John 17 there's a great secret of Jesus life here.
യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യം ഇവിടെ കാണുവാൻ
കഴിയും.
പത്താമത്തെ
വാക്യം. The Father and prayed like this.
അവൻ പിതാവിനെ നോക്കി ഇപ്രകാരം പ്രാർത്ഥിച്ചു.
All things that are mine are thine.
എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം
എന്നും. Because of that, all things that are thine are mine.
എന്റേതെല്ലാം നിന്റേതായതുകൊണ്ട് നിന്റേതും എല്ലാം എന്റേതാകും.
You know how much you get from God?
നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എത്രമാത്രം പ്രാപിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ
കരുതുന്നു.
നിങ്ങൾ എത്രമാത്രം നിങ്ങളെ തന്നെ ദൈവത്തിനായി കൊടുക്കുന്നുവോ.
Some people think they have achieved a great height when they have given 10% to God.
ചിലരെ 10% ദൈവമഹത്വത്തിനായി കൊടുക്കുമ്പോൾ അവർ വളരെയധികം ദൈവത്തിന് കൊടുത്തു എന്ന് കരുതുന്നു.
10% of what's mine is yours and 10% of what's yours is mine.
എന്റെ 10% നിന്റേതും നിന്റെ 10% എന്റേതുമാണ്.
But that's not what they say. They say, Lord, 10% is yours, but all of yours is mine.
എന്നാൽ അവരെങ്ങനെയല്ല പറയുന്നത്, എന്റെ 10% നിനക്ക് വരുന്നു, നിന്റേതെല്ലാം എന്റേതാണ്.
It doesn't work like that.
അങ്ങനെ അത് പ്രവൃത്തിപദത്തിലാകുന്നില്ല.
It's a law.
അതൊരു ഇതൊരു നിയമമാണ്.
In the same measure in which you measure, it says it will be measured back to you.
ഓ നീ അളക്കുന്ന അളവിനാൽ തന്നെ നിന്നെയും തിരിച്ചു അളക്കും.
All things that are mine are thine.
യേശുക്രിസ്തു പ്രകാരമാണ് പറഞ്ഞത്, എന്റേതെല്ലാം നിന്റേതാകുന്നു.
That's why the father said, okay, then all things that are mine are yours also.
Oh, appol pidavaya devi ingane paranju enikkulladellam nindeyagunu.
I want you to turn to Mark's gospel chapter 4.
Mattos sulesham 4th adhyayathilekku ningal shraddhe thirikkam.
You know, here Jesus told the story of the sower sowing a seed.
Ivide virikkunnavinte upama kartavu paranju.
You know how many types of ground there were?
എത്ര തരത്തിലുള്ളതായ നിലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാമോ?
You heard me before. Okay.
നിങ്ങൾ എന്നെ മുമ്പ് കേട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു.
Three bad ground, three good ground.
മൂന്ന് തരത്തിലുള്ള നല്ല നിലങ്ങളും മൂന്ന് തരത്തിലുള്ള മോശമായ നിലങ്ങളും.
It's amazing how people haven't seen that.
എന്നാൽ അനേകരെ ഇത് കണ്ടെത്തിയിട്ടില്ല.
People study the Bible in Greek and Hebrew and all that in the Bible schools and they don't see it.
അനേകരെ ഗ്രീക്ക് ഭാഷയിലും ഹീബ്രൂ ഭാഷയിലും ഒക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കാറുണ്ട്, എന്നാൽ ഈ രഹസ്യങ്ങളെ അവർ കണ്ടെത്തിയിട്ടില്ല.
The three bad grounds, of course, we know.
മൂന്ന് തരത്തിലുള്ള മോശമായ നിലങ്ങളെ
കുറിച്ച് it says in Mark 4:20 that there is some good soil.
20-ാമത്തെ വാക്യത്തിൽ നാം ഇവിടെ കാണുന്നുണ്ട്,
Mark 4 verse 20, there is some good soil.
And
the good soil, Jesus said, brings 30-fold, 60-fold and 100-fold.
നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടത് 30-ഉം 60-ഉം 100-ഉം മേനിയായിട്ട് വിളഞ്ഞു.
How is it the same good soil produces 30%, 60%, 100%?
ഈ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ മൂന്ന് തരത്തിൽ 30-ഉം 60-ഉം 100-ഉം മേനിയായിട്ട് വിളയുന്നത്?
One seed produces 30 seeds and one seed produces 60 seeds and one seed produces 100 seeds.
ഒരു വിത്ത് 30 വിത്തുകളെ ഉൽപാദിപ്പിച്ചു, മറ്റൊന്ന് 60 ഉൽപാദിപ്പിച്ചു, ഇനിയും മറ്റൊന്ന് 100 ഉൽപാദിപ്പിച്ചു.
So it's even in the good soil there are different degrees.
അതിനർത്ഥം നല്ല മണ്ണിൽ പോലും ഈ പല തരത്തിലുള്ളതായ വിളവുകൾ ഉണ്ടാകുന്നു.
You can be a good brother, good sister.
നിങ്ങളൊരു നല്ല സഹോദരനോ നല്ല സഹോദരിയോ ആയിരിക്കാം.
And yet you may not be 100-fold.
എന്നാലും നിങ്ങൾ 100 മേനി ഫലം നൽകുന്നവരാകുകയില്ല.
There's something in your life you have held back from the Lord.
കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു.
You have given many things.
നിങ്ങൾ പല കാര്യങ്ങളും ദൈവത്തിനായിട്ട് വിട്ടുകൊടുത്തു.
That's why you got 30-fold.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ 30 മേനി ഉള്ളത്.
If you have given a little more, you would have got 60-fold.
അപ്പോൾ നിങ്ങൾ അല്പം കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മേനി ഉണ്ടാകാം.
If you have given everything, you would have been 100-fold.
അപ്പോൾ നിങ്ങൾ എല്ലാം തന്നെ ദൈവത്തിനായി വിട്ടുകൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 100 മേനി ഫലം കായ്ക്കും.
Why is it you hold back?
എന്തുകൊണ്ടാണ് നിങ്ങൾ അല്പം പിടിച്ചു വെക്കുന്നത്?
Because you think that I can do something better with this part, with myself, instead of giving it to God.
കാരണം നിങ്ങൾ ആ അല്പം പിടിച്ചു വെച്ച് അതുകൊണ്ട് എന്തോ ഒരു വലിയ കാര്യം ചെയ്യാം, നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നു.
You don't trust God enough.
നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്നില്ല.
You feel that if you ask God to plan your whole life, He won't be able to do as good a job as you planning it yourself.
ഓ, നിങ്ങളെ എല്ലാം തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുവാനായിട്ട് വിട്ടുകൊടുത്താൽ ദൈവം വേണ്ട വിധത്തിലെ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നു.
But the one who says, Lord, I have desired nothing on earth but you.
എന്നാൽ ആസാഫിനെ പോലെ നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഭൂമിയിൽ എന്ന് പറയുന്നവർ.
Can you really say that? That's a worshipper.
അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്.
Lord, I'm not particular that I should marry this person or that person. You choose for me.
ഓ, ഞാൻ ഇന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയോ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുകയോ ആ കാര്യത്തിൽ എനിക്ക് വളരെ പ്രാധാന്യമൊന്നുമില്ല. നീ തന്നെ ആ കാര്യം ചൂസ്
ചെയ്താലും
ഞാൻ ഏത് വീട്ടിൽ പാർക്കണമെന്നുള്ളതിനെ കുറിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് സ്ഥലത്ത് ജീവിക്കണമെന്നുള്ളതിനെ, ഞാൻ എന്ത് ജോലി ചെയ്യണമെന്നുള്ളതിനെ, എനിക്ക് നിന്നെ മാത്രം. ഞാനൊരു ആരാധകനാണ്.
I'm not just a Christian doing the minimum necessary to go to heaven.
ഓ, ഞാൻ ഏറ്റവും കുറച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് സ്വർഗത്തിൽ കയറി പറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല.
I want to be totally yours.
ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതായിരിക്കുവാനായിട്ടാണ്.
The Bible says that we love Jesus according to the measure in which we understand he loved us.
വേദവചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, അവൻ നമ്മെ ഏതളവിൽ സ്നേഹിച്ചു എന്ന് നാം അറിയുന്നതിന്റെ അളവനുസരിച്ചാണ് നാം തിരിച്ച് യേശുവിനെ
സ്നേഹിക്കുന്നത്.
ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവം എന്നെ വളരെ അത്ഭുതമായിട്ട് അധികമായിട്ട്
സ്നേഹിക്കും.
എന്നാൽ നാം അതിനെക്കുറിച്ച് ഗ്രഹിക്കുന്നത് വിവിധ തരത്തിലാണ്. അവൻ നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ
spend and be spent totally for him.
ഓ, നാം പൂർണ്ണമായിട്ടും നാം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ഇപ്പോൾ കേട്ടതുപോലെ ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും.
Because the Bible says in 1 John 4 we love him because he first loved us.
ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ആദ്യമേ നമ്മെ സ്നേഹിച്ചു.
We love him because he first loved us.
അവൻ നാം അവനെ സ്നേഹിക്കുന്നത് അവൻ ഒന്നാമത് നമ്മെ സ്നേഹിച്ചു.
So the measure in which you understand how much he loved you, that's how much you love him.
ഓ, നാം ഏതളവിൽ യേശു നമ്മളെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുന്ന ആ അളവനുസരിച്ചാണ് നാം തിരിച്ച് അവനെ സ്നേഹിക്കുന്നത്.
Once you understand how much he loved you,
നാം പ്രാഥമികമായിട്ട് അവൻ എന്തുമാത്രം എത്രമാത്രം നമ്മെ സ്നേഹിച്ചു.
You say, Lord, I want to love you with all my heart.
ഓ, നാം കർത്താവിനോട് പ്രകാരം പറയും, കർത്താവേ, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കും.
When I understand how much he suffered for me on the cross.
ഓ, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന് ഞാൻ ഗ്രഹിക്കുമ്പോൾ.
It's one of the things which I have meditated on very frequently in my life.
ഓ, ഞാൻ എന്റെ ഹൃദയത്തിൽ വളരെ പ്രാവശ്യം ദൈവം ഭാഗം മെഡിറ്റേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്.
Jesus actually went through on the cross.
എന്താണ് യേശു ക്രൂശിൽ ആ കഷ്ടാനുഭവത്തിൽ കൂടി
കടന്നുപോയത്?
അവന്റെ ശാരീരികമായിട്ടുള്ള വേദനകളും മുറിവുകളും പ്രയാസങ്ങൾക്കും അപ്പുറമായിട്ട് എന്താണ് അവൻ അവന്റെ ആത്മാവിൽ അവൻ എന്താണ്? അവൻ ക്രൂശിൽ വെച്ച് മുഴുവൻ നരകവും
അനുഭവിച്ചു.
അവൻ പിതാവിനോട് ചോദിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്?
You know, that was the only time in his life when he called his father God.
ഓ അതേ നമുക്കറിയാമോ, അങ്ങനെ ഒരേ ഒരു പ്രാവശ്യമാണ് പിതാവായ ദൈവത്തെ അവൻ ദൈവം എന്ന് വിളിച്ചത്.
All his life he called him father.
അവന്റെ ജീവിതത്തിലുടനീളം അവൻ ദൈവത്തെ പിതാവ് എന്നാണ് വിളിച്ചത്.
Once in his life he called him God.
അവൻ ഒരേ ഒരു പ്രാവശ്യം മാത്രം ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞു.
Because there he was standing before the judge of the whole universe.
ഓ അവിടെ അവൻ മുഴുവൻ ലോകത്തിന്റെയും ന്യായാധിപതിയുടെ മുമ്പാകെ നിൽക്കുകയായിരുന്നു.
Bearing a punishment.
അവൻ ആ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ന്യായാധിപതിയുടെ മുമ്പാകെ നിൽക്കുന്നു.
So severe.
ഏറ്റവും കഠിനമായിട്ടുള്ള ആ ശിക്ഷ ഏറ്റെടുത്തു.
The only people who will ever understand it are those who have gone to hell.
ഓ അത് നരകത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമേ ആ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്
കഴിയും.
നമുക്കൊരിക്കലും അത് മനസ്സിലാക്കിയെങ്കിലും നാം നരകത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ആ കാര്യത്തെ കുറിച്ച്
ഗ്രഹിക്കുവാനായിട്ട്
നമുക്ക് നരകം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ
കഴിയില്ല.
ഓ നാം അതിനെക്കുറിച്ച് ഗ്രഹിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ തമാശയായിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട്.
Hell is the most terrible thing anybody can ever experience.
നരകമെന്ന് പറയുന്നത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട്.
ജീസസ് എക്സ്പീരിയൻസ് ദാറ്റ് ഓൺ ദി ക്രോസ്.
യേശു ക്രിസ്തു ആ നരകം മുഴുവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ അനുഭവിച്ചു.
ഐ ടു മെഡിറ്റേറ്റ് ഓൺ ദിസ്.
ഓ ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട്. ഓ കർത്താവേ, നീ ആ അനുഭവിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു.
ഇറ്റ്സ് ജസ്റ്റ് ജീസസ് ആൻഡ് മീ.
ഞാനും യേശുവും മാത്രമായിട്ട്.
He was forsaken, he experienced hell for me.
ഓ നീ കൈവിടപ്പെട്ടവനായിട്ട് ആ നരകം അനുഭവിച്ചു തീർത്തത് ഞാൻ
നിമിത്തമായിരുന്നു.
ഓ അവിടെ നമുക്ക് കാണാൻ കഴിയും അവൻ എത്രമാത്രം നമ്മെ
സ്നേഹിച്ചു.
ഓ കർത്താവേ, അതിന് പകരമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത്?
ഗോ ഫോർ സം മീറ്റിംഗ്സ്.
ഞാൻ ചില മീറ്റിംഗുകളൊക്കെ ഇതുപോലെ അറ്റൻഡ് ചെയ്യുകയാണ്.
ഗിവ് 10% ഓഫ് മൈ ഇൻകം ടു ഗോഡ് ആൻഡ് ലിവ് ഓൺ ദി 90% മൈസെൽഫ്.
എന്റെ വരുമാനത്തിന്റെ ജീവിതത്തിന്റെ 10% നിനക്ക് വേണ്ടി തന്നിട്ട് 90% ഞാൻ ഉപയോഗിക്കുകയും ഞാൻ എനിക്കായി ജീവിക്കുകയും ചെയ്യുകയാണ്.
നോ, ഐ വോണ്ട് ഡു ദാറ്റ്.
ഓ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല.
ഐ ഡിസൈഡഡ്, ഐ റിമെമ്പർ ദി ഇയേഴ്സ് വെൻ ഐ യൂസ്ഡ് ടു ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദി നേവി.
ഓ ഞാൻ ഓർക്കുന്നു നേവിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ അധികം പണം സമ്പാദിച്ച
സമയത്ത് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വെന്റ് ത്രൂ.
ഓ ഞാൻ ആ കാലങ്ങളിൽ അവൻ എനിക്കായിട്ട് ഏത് തരത്തിലുള്ള കഷ്ടതയിൽ കൂടി കടന്നുപോയി എന്ന് ഞാൻ അനുഭവിച്ചു.
ഐ സെഡ് ലോർഡ്, ഐ വിൽ നോട്ട് സ്പെൻഡ് മച്ച് ജസ്റ്റ് ബിക്കോസ് ഐ ആം ഏർണിംഗ് മച്ച്.
ഓ അതുകൊണ്ട് കർത്താവേ, ഞാൻ അധികം സമ്പാദിക്കുന്നത് കൊണ്ട് ഞാൻ അധികം ചെലവാക്കുകയില്ല.
ഐ റിമെമ്പർ റീഡിംഗ് അബൌട്ട് ജോൺ വെസ്ലി.
ഞാൻ ഒരിക്കൽ ജോൺ വെസ്ലിയെ കുറിച്ച് പ്രകാരം വായിച്ചു.
വൺ ഓഫ് ദി റീസൺസ് വൈ ഗോഡ് യൂസ്ഡ് ഹിം സോ മൈറ്റി.
ആ ദൈവം അദ്ദേഹത്തെ വളരെ ശക്തിയോടുകൂടി ഉപയോഗിച്ചതിനൊരു കാരണമുണ്ട്.
ഹി വാസ് വർക്കിംഗ് ഇൻ എ കോളേജ് ആൻഡ് ഹി ഗോട്ട് എ സർട്ടൻ അമൗണ്ട് ഓഫ് ഇൻകം.
അവനൊരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു നല്ല എമൗണ്ട് ശമ്പളമായിട്ട്
ലഭിച്ചിട്ടുണ്ട്.
അവന്റെ ജീവിതത്തിൽ ഏറ്റവും സാധാരണമായിട്ടുള്ളതായ ഒരു ജീവിത നിലവാരം പോലെ
ഇൻകം ഡബിൾ.
അവന്റെ വരുമാനം ഇരട്ടിയായി. അവന്റെ ജീവിത നിലവാരം അവൻ ഉയർത്തിയില്ല. അതേ
നിലവാരം salary became 3 times.
അവന്റെ ശമ്പളം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അതേ പഴയ നിലവാരത്തിൽ തന്നെ അവൻ തുടർന്നു.
So that he could give more for God.
കാരണം അങ്ങനെ അവൻ ജീവിച്ചതുകൊണ്ട് അവന് ദൈവത്തിനായിട്ട് അധികമായിട്ട് ചെലവിടുവാനായിട്ട് കഴിഞ്ഞു.
I said, Lord, I want to live like that.
ഓ കർത്താവേ, അങ്ങനെ ഒരു ജീവിതമാണ് ഞാനും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
Not because God needs money.
അത് ദൈവത്തിന് പണം ആവശ്യമുണ്ടായിട്ടല്ല.
But for my sake.
എനിക്ക് വേണ്ടി.
How can I prove my love for Jesus?
ഓ എനിക്ക് എങ്ങനെ യേശുവിനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിക്കുവാനായിട്ട് കഴിയും?
Do you think God needed those 2 cents which that widow came and put in the box?
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ വിഡോ ഇട്ട 2 കാശ് ദൈവത്തിന് ആവശ്യമുള്ള കാര്യമായിരുന്നു?
Think about that. What did God get out of those 2 cents which that widow put in the box?
ആ 2 കാശിൽ നിന്ന് ദൈവത്തിന് എന്തോ കിട്ടാനാണോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് അതിൽ നിന്നൊന്നും തന്നെ നേടുവാനില്ല.
God saw the widow's heart.
എന്നാൽ ആ വിധവയുടെ ആ 2 കാശിൽ കൂടി ദൈവം അവളുടെ ഹൃദയത്തെ കണ്ടു.
I'll tell you something I learned about money.
ഞാൻ പണത്തെക്കുറിച്ച് പഠിച്ച ഗ്രഹിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട്
പറയാം.
ദൈവത്തിന് എന്റെ രണ്ട് ചില്ലിക്കാശിന്റെ
ആവശ്യമില്ല.
ഞാൻ 2 ലക്ഷം രൂപ ദൈവത്തിന് കൊടുത്താലും അത് കേവലം
2 ചില്ലിക്കാശ്.
കാരണം
ദൈവത്തിന്
സ്വർണവും വെള്ളിയും ദൈവത്തിന്റേതാണ്, എന്റെ ഈ 2 കാശ് ദൈവത്തിന് എന്തിനാണ്?
ഇറ്റ് ഡസ് സംതിങ് ടു മീ.
എന്നാൽ അത് എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ചെയ്തു.
സംതിങ് ഫോർ ദാറ്റ് വിഡോ.
ആ വിധവയുടെ ജീവിതത്തിൽ ആ കാര്യം അത് ചില കാര്യങ്ങളെ ചെയ്തു.
ഗോഡ് ഡിഡ്ന്റ് വാണ്ട് അബ്രഹാംസ് സൺ ഐസക്.
ദൈവത്തിന് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ ആവശ്യമില്ല.
മില്യൻസ് ഓഫ് ഐസക് ഫ്രം ദി സ്റ്റോൺസ്.
ഓ, കല്ലുകളിൽ നിന്ന് അവന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇസ്ഹാക്ക്
മകനായിരുന്നു.
ഓ, എന്തിനാണ് ദൈവം അബ്രഹാമിനോട് ഐസക്കിനെ ചോദിച്ചത്? അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ
ചെയ്തു.
ദൈവം നിങ്ങളോട് ചില കാര്യങ്ങളെ വിട്ടുകളയുവാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിന് ആ കാര്യത്തിൽ
ആവശ്യമുണ്ടായിട്ടാണ്?
കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Why does he ask us to make him the most precious thing on earth for us? That he should be the most precious of all things on earth.
എന്തുകൊണ്ടാണ് അവൻ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം, വിലപ്പെട്ട ആള്?
It does something to us.
കാരണം ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളെ വരുത്തുന്നു.
And when you realize how much he loved us.
നാം ആ കാര്യം വാസ്തവത്തിൽ അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്ന് ഗ്രഹിക്കുമ്പോഴാണ്
ആ കാര്യം ജീവൻ കഴിയുന്നത്.
നാം അങ്ങനെ ഗ്രഹിക്കുകയാണെങ്കിൽ അവനെ തിരിച്ച് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഐ ഫീൽ സോ സോറി ഫോർ സോ മെനി ബിലീവേഴ്സ് ഹു ഡോണ്ട് സീ ദിസ്.
ഓ, ഞാൻ അനേക വിശ്വാസികൾ അവര് ഈ കാര്യത്തെ കാണാതിരിക്കുമ്പോൾ അവരെ കുറിച്ച്
ചിന്തിക്കാറുണ്ട്.
അവരെത്ര മഠയന്മാരാണ്, അവരുടെ ജീവിതത്തിൽ ചില ഒരു പീസ് ലാൻഡോ ചില കാര്യങ്ങളോ ഒക്കെ അവര്
അവരുടെ
ജീവിത ഭാവിയെ കുറിച്ചുള്ള ചില ആഗ്രഹങ്ങളും
ആശയങ്ങളും നിങ്ങൾ
ഒരുപക്ഷെ പറയും, സോഹരൻ സാഗർ നിങ്ങൾക്ക് ഇപ്പോൾ 67 വയസ്സായി, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ കുറിച്ച്
സംസാരിക്കാം.
ഓ, ഞാൻ ഈ കാര്യം ഇപ്പോഴല്ല, ഞാൻ 19 വയസ്സായിരുന്നപ്പോൾ തന്നെ ദൈവത്തോട് ഈ
കാര്യം,
മറ്റ് ചെറുപ്പക്കാരെ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ വളരെ ആഗ്രഹങ്ങൾ
ഉണ്ടായിരുന്നു. Lord, I desire nothing on earth but you.
ഞാൻ എന്റെ വേദപുസ്തകത്തിന്റെ മുൻഭാഗത്ത് എന്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ഇപ്രകാരം എഴുതി വെച്ചു, ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ
ആഗ്രഹിക്കുന്നില്ല.
ഞാൻ ഏകദേശം 50 കൊല്ലത്തോളം എനിക്ക് എന്റെ കവനന്റ് ഞാൻ
nothing but you.
ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആഗ്രഹിച്ചില്ല.
And God has done some amazing things for me.
Oh, enal deyum marichu ende jeevithathil neega albhudagaramaya adishayaramaya karyangal cheythu
enable me to experience some of the wonderful promises in scripture.
Deivajanathile valare albhudagaramaya vaagdathangale avakashamaakkuvanayi
you will have dominion over you.
Oh, paavam ninde mel kartrutvam nadathayilla.
You shall be anxious for nothing.
Oh, onnine kurichum vicharapadarathu.
You will triumph in all situations.
Ella sahajirangalum nee jayashali aayi.
You will rejoice always.
എല്ലാ സമയത്തും സന്തുഷ്ടവാനായിരുന്നു. ഒരിക്കലും ഒരു വാനതയിൽ
കാണുകയില്ല.
ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ
പ്രാപിക്കുവാനായിരുന്നു.
എന്റെ കോപത്തിന്മേലുള്ള ജയം, എന്റെ
ആഗ്രഹങ്ങളുടെ,
നീ ഒരിക്കലും പിശാചിനെ
ഭയപ്പെടുകയില്ല.
പിശാച് എപ്പോഴും നിന്നെ
ഭയപ്പെട്ടിരിക്കും.
ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ഞാൻ ദൈവത്തോട്
ചോദിച്ചത്. ഐ ഡോണ്ട് വാണ്ട്
ഈ ഇന്ന് സുവിശേഷ കൂടത്തിൽ കേൾക്കുന്നതായ സമൃദ്ധിയുടെ സുവിശേഷം അതെനിക്ക്
വേണ്ട.
ഞാൻ ഇപ്പോഴും എന്റെ ഞാൻ കോപത്തെ ജയവില്ലാത്തവനാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ₹1,000,000
കിട്ടുന്നില്ല.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ പണത്തെയാണോ
അന്വേഷിക്കുന്നത്?
നിങ്ങൾ ലോകത്തിലുള്ള ഏതെങ്കിലും സൗകര്യങ്ങളാണോ
ആഗ്രഹിക്കുന്നത്?
നിങ്ങൾ ഈ കാര്യങ്ങളെ പിടിച്ചു കഴിയുമ്പോൾ ഈ സോപ്പിന്റെ പത പോലെ, കുമളകൾ പോലെ ആയിരിക്കും
അത്.
നിങ്ങളതെ പിടിക്കുന്നതിന് മുമ്പ് അത് ഏറ്റവും വലുതായിട്ട് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തോന്നിയേക്കാം. എന്നാൽ അത് പിടിച്ചു കഴിയുമ്പോൾ അതിനൊന്നുമില്ല എന്ന് കാണുമെന്ന്. നിനക്ക് ഒരു പ്രത്യേക വ്യക്തി വിവാഹം
കഴിക്കുവാനായിട്ട് ആഗ്രഹം.
നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവസാനമായിട്ട് നീ
നിരാശിതനായിത്തീരും.
ഞാൻ നിങ്ങളോട് ഏറ്റവും ഉത്തമമായ വഴി നിങ്ങളോട്
പറയുന്നു.
കർത്താവിനോട് നമുക്ക് ഇപ്രകാരം പറയാം, ഇന്ന് മുതൽ കർത്താവേ നിന്നെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ഭൂമിയിൽ ആഗ്രഹിക്കുന്നില്ല.
യു ആർ എവറിഥിംഗ് ടു മീ.
നീ എന്റെ ജീവിതത്തിന്റെ സകലവുമാണ്.
യു കാൻ ടേക്ക് എവറിഥിംഗ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിലുള്ളത് എല്ലാം തന്നെ നിനക്ക് എടുത്തു കളയാൻ
കഴിയും.
എന്നാൽ എനിക്ക് നിന്നെ മാത്രം.
I have you, I don't want anything else on this earth.
ഓ, എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമല്ല, നീ മാത്രമാണ്.
I said, Lord, I won't even ask you for healing in my body.
ഓ, ഞാൻ കർത്താവിനോട് ഞാൻ പ്രകാരം പറഞ്ഞു, എന്റെ ശരീരത്തിന്റെ സൗഖ്യം പോലും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല.
Healing is not a big thing for me.
ഓ, രോഗസൗഖ്യം, ശരീരത്തിന്റെ സൗഖ്യം ഒരു വലിയ കാര്യമല്ല.
It's a big thing for many people for whom Jesus is not everything.
ഓ, എന്നാൽ ഇത് പലർക്കും ഇത് വലിയ കാര്യമാണ്. യേശു അവരുടെ ജീവിതത്തിൽ വലിയവനല്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം വലിയ കാര്യമാണ്.
Jesus becomes everything to you. You see the emptiness and the hollowness of the gospel being preached today.
Oh, yeshu ninde jeevathil ellamayi thirumbol innu prasangikkapadunna suvisheshathinte shunyathanam kaanuvan
kazhiyum. I pray that all of you, your eyes will be open to see.
ഓ, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണുകളെല്ലാം തുറന്ന് നിങ്ങൾ വാസ്തവമായിട്ട് ഈ കാര്യങ്ങളെ കാണണം. അത് നിങ്ങളുടെ ജീവിതത്തെ
മാറ്റും.
നിങ്ങൾ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു ക്രിസ്ത്യതയുടെ ക്രിസ്ത്യ അനുഭവത്തിന്റെ ആ തലത്തിലേക്ക് നിങ്ങൾ ഉയരപ്പെടും.
And what Paul said, I'll gladly give everything. It will become your testimony too.
Oh, Paulos parnadupole njan santoshathode chelavugeyum chelavai pogeyum cheyunnallathu ningaleyum testimony aayi theerum.
Let's pray. Bow our heads before God.
Nammude thalagale ariyumba vanakkam.
Like the apostle Peter said, we haven't been talking fairy tales.
ഓ, പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിർമ്മിത കഥകളെ ആസ്പദമാക്കിയല്ല പറയുന്നത്.
These are the things that matter for all eternity.
ഈ കാര്യങ്ങളാണ് നിത്യതയിൽ മുഴുവൻ നിലനിൽക്കുന്ന കാര്യങ്ങൾ.
You young people, decide right now, you will not be one of these minimum type of Christians anymore.
ഓ, പ്രിയപ്പെട്ട യവനക്കാരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുക, ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളെയല്ല, വാസ്തവത്തിൽ ദൈവത്തെ തന്നെ.
യു ആർ നോട്ട് ഗോയിംഗ് ടു സേ മിനിമം, യു ആർ ഗോയിംഗ് ടു സേ മാക്സിമം.
ഓ, നിങ്ങൾ എത്രയും കുറച്ച് ദൈവത്തിനായി കൊടുക്കാമെന്നുള്ളതല്ല, എത്രയും എന്റെ ജീവിതം കൊണ്ട് എത്രയും അധികം ദൈവത്തിനായി ചെലവിടുവാനായിട്ട് കഴിയും.
യു വിൽ നോട്ട് റിഗ്രറ്റ് ഇറ്റ്.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയിൽ നിങ്ങൾ ആ കാര്യത്തിൽ വിലാസിതരാകില്ല.
ലോർഡ് ജീസസ്, ഐ ഡിസൈർ നത്തിങ് ആൻഡ് നോ വൺ ഓൺ എർത്ത് ബട്ട് യു.
കർത്താവിനോട് നമുക്ക് പ്രകാരം പറയാം, കർത്താവായ യേശുവേ, നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നില്ല.
Mean it.
അത് പറയുക മാത്രമല്ല, അത് ഹൃദയത്തിൽ വാസ്തവമായിട്ട് അർത്ഥമാക്കാം.
And say, Lord, show me anything in my life where that's not what I need.
ഓ, നമുക്ക് കർത്താവിനോട് പ്രകാരം പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞത് അർത്ഥമല്ലാതെ ഇരിക്കുന്ന ആ ഏരിയകളെ എന്നെ വാസ്തവത്തിൽ നീ അത് കാണിക്കുന്ന മാത്രമേ തന്നെ ഞാൻ അതിനെ വെച്ച് കളയും. കർത്താവ്,
I have enough of living this substandard third rate Christian life.
ഓ, ഞാൻ ഈ നിലവാരം കുറഞ്ഞതായ ആ ക്രിസ്തീയത ഞാൻ വളരെ അനുഭവിച്ച ഞാൻ മടുത്തിരിക്കുന്നു. കർത്താവ്,
set me on fire, God.
കർത്താവ്, എന്റെ ഉള്ളിൽ ഒരു തീയെ ജ്വലിപ്പിക്കാമേ.
Thank you, Lord. Lord, we pray you'll pour out your spirit upon those who are really yielding to you tonight.
Kathave, ninde munpil samarpicha ellavare avarde parishuddhaamaavi ekkaname.
Lord, set them on fire.
Kathave, avare ullil thiye kattikkaname. Kathave,
thank you, Lord, you'll do that.
Thank you, nanni Kathave.
Thank you for hearing us tonight.
Praise you, Lord.
In Jesus' name.
Yesu naamam.